Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 24 പഠനം നാം തുടരുകയാണ്. ഇതൊരു ആരാധനക്രമ ഗീതമാണെന്ന് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ കണ്ടതാണ്. അതായത്, ദാവീദ് രാജാവ് ഈ ഗീതം രചിച്ചത് വാഗ്ദത്ത പേടകത്തിൻ്റെ എഴുന്നള്ളിപ്പിനായിട്ടാണത്രേ. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട കൽഫലകങ്ങൾ ഉൾക്കൊള്ളുന്ന പേടകം ജനങ്ങൾക്ക് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു, പ്രതീകമായിരുന്നു അക്കാലത്ത്. ചരിത്രത്തിലുടനീളവും ഇസ്രായേലിയർക്ക് ഇന്നും ഈ വാഗ്ദത്ത പേടകം അല്ലെങ്കിൽ കൽപ്പനകളടക്കം ചെയ്യപ്പെട്ട പേടകം ആഘോഷ ദിനങ്ങളിലും ഇസ്രായേലിൻ്റെ സവിശേഷ അവസരങ്ങളിലും വഹിച്ചുകൊണ്ടു പോകുമ്പോൾ ആനന്ദത്തോടെ അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ ജനം ദൈവത്തെ, യാവേയെ ഇപ്രകാരം പാടി പ്രകീർത്തിച്ചിരുന്നത്രേ. ആരാണിയാഗതനാകുന്ന മഹത്വത്തിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവാണ്, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറേയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്,
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
അങ്ങനെ ദാവീദ് രാജാവിൻ്റെ കാലം മുതൽക്കേ, ഇസ്രായേലിയരുടെ കാലം മുതൽക്കേ 24 സങ്കീർത്തനം പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിൽ ഒരു ആരാധനക്രമ ഗീതമായിരുന്നു എന്ന് പറയാം. എന്നാൽ സാഹിത്യരൂപത്തിലൊരു രാജകീയ സങ്കീർത്തനമാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. കാരണം ദൈവമായ രാജാവിനെ സ്തുതിക്കുന്ന രാജകീയ സങ്കീർത്തനമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം കൽഫലകങ്ങളിൽ കൊത്തിയ കൽപ്പനകൾ, ദൈവകൽപ്പനകൾ കർത്താവായ ദൈവത്തിൻ്റെ, യാവേയുടെ സാന്നിധ്യമായിരുന്നു, സാക്ഷാൽ സാന്നിധ്യമാണെന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചു പോന്നു. അതുകൊണ്ടാണ് വാഗ്ദത്ത പേടകം എഴുന്നള്ളിച്ചിരുന്ന മുഹൂർത്തങ്ങളിൽ അവർ ഈ ഗീതം 24 സങ്കീർത്തനം പാടി സന്തോഷിച്ചിരുന്നത്രേ, പാടി അവർ ആഘോഷിച്ചിരുന്നത്രേ.
കർത്താവിതാ ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവിതാ ആഗതനാകുന്നു, കർത്താവിതാ ആഗതനാകുന്നു.
അങ്ങനെ അനുവർഷം ആചരിക്കപ്പെടുന്ന വാഗ്ദത്ത പേടകത്തിൻ്റെ എഴുന്നള്ളിപ്പിലും പ്രദക്ഷിണത്തിലും രാജാവും പ്രജകളുമെല്ലാം ഒരുപോലെ പങ്കെടുക്കുകയും ദൈവത്തോടും അവിടുത്തെ കൽപ്പനകളോടുമുള്ള സ്നേഹവും വിശ്വസ്തതയും ആദരവും പുതുക്കുകയും പ്രകടമാക്കുകയും ചെയ്തു പോന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ 3000+ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പണ്ഡിതന്മാർ സ്ഥാപിക്കുന്ന ഈ ഗീതത്തിൻ്റെ പഠനത്തിലൂടെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെയും ഹെബ്രായ പാരമ്പര്യത്തിലൂടെയുമാണ് നാം കടന്നു പോരുന്നത്. എന്നാൽ ഇസ്രായേലിയരുടെ ആരാധനയിൽ എന്ന പോലെ തന്നെ ഇന്നും സഭയുടെ ആരാധനക്രമത്തിലും സങ്കീർത്തനം 24 മറ്റു സങ്കീർത്തനങ്ങൾ പോലെ തന്നെ ഉപയോഗത്തിലുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം സങ്കീർത്തനം 24 ആദ്യത്തെ 4 പദങ്ങളാണ് പഠിച്ചത്, പരിചയപ്പെട്ടത്. അവ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന സൃഷ്ടിയുടെ സംഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, നമ്മെ നയിക്കുന്നത്. ആകെ 10 പദങ്ങൾ മാത്രമുള്ള സങ്കീർത്തനത്തിൻ്റെ ബാക്കിയുള്ള പദങ്ങളിലേക്ക് കടക്കും മുൻപേ വിഷയബന്ധിയായി പുരോഗമിക്കാനും ഓർമ്മ പുതുക്കാനും നമുക്കൊന്നുകൂടെ ആദ്യത്തെ 4 പദങ്ങളിലേക്ക് എത്തി നോക്കാം.
ലോകവും അതിലെ സകല വസ്തുക്കളും ഭൂമിയും അതിൽ വസിക്കുന്ന സകലരും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്കു മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കു മുകളിൽ അതിനെ സ്ഥാപിച്ചതും കർത്താവാണ്. കർത്താവിൻ്റെ മലയിൽ കയറാൻ അനുവാദമുള്ളതാർക്കാണ്? അവിടുത്തെ വിശുദ്ധ സ്ഥലത്തു കാലുകുത്താൻ ആരെയാണ് അവിടുന്ന് അനുവദിച്ചിരിക്കുന്നത്? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, വ്യർത്ഥമായി വിധിക്കാത്തവൻ, പിന്നെ കള്ളസത്യം പറയാത്തവൻ.
അങ്ങനെ ദൈവത്തിൻ്റേതാണ് ഈ സൃഷ്ടിയെന്ന് സങ്കീർത്തകൻ ആദ്യം തന്നെ സ്ഥാപിക്കുകയാണ് പദങ്ങളിലൂടെ. ഭൂമിയും അതിലെ സകല വസ്തുക്കളും സകല നിവാസികളും ദൈവത്തിൻ്റേതാണ്, സ്രഷ്ടാവായ ദൈവത്തിൻ്റേതാണെന്ന് സങ്കീർത്തകൻ സ്ഥാപിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാം, ദാവീദ് രാജാവ് ഈ സങ്കീർത്തനം 24 ഇങ്ങനെ പ്രത്യേകമായി എഴുതിയതിൻ്റെ ഉദ്ദേശ്യം ഇസ്രായേലിൽ മാത്രമല്ല സമീപ രാജ്യങ്ങളിലുള്ള വിജാതീയരായ ജനങ്ങൾ പോലും അറിയണം, ദൈവമാണ് സകലത്തിൻ്റെയും സ്രഷ്ടാവ്. അങ്ങനെ സ്രഷ്ടാവായ ദൈവം ഒന്നാണ്, എല്ലാവരുടെയും സ്രഷ്ടാവ് ഒന്നാണ്, ഏക ദൈവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കണം സങ്കീർത്തകൻ ഈ ഗീതം ഇങ്ങനെ ആലപിച്ചത്, ഇങ്ങനെ രചിച്ചത്. അതിനാൽ ജീവനെയും സകല ജീവജാലങ്ങളെയും അവയുടെ രൂപവും ഭാവവും ക്രമവുമെല്ലാം മെനഞ്ഞെടുത്തത് ദൈവമാണ്, സ്രഷ്ടാവായ ദൈവമാണെന്ന് പദങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും? അവിടെ പ്രവേശിക്കാൻ മനുഷ്യൻ യോഗ്യനാണോ എന്നെല്ലാം ചോദ്യങ്ങളാണ് പിന്നെ പദങ്ങളിൽ നാം കാണുന്നത്. അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ ബലഹീനതയും ദൗർബല്യവുമാണ് പദങ്ങളിലൂടെ സങ്കീർത്തകൻ മനോഹരമായിട്ട് വരച്ചു കാട്ടുന്നത്. ഗീതത്തിൽ 5 പദം ചോദ്യോത്തര രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സങ്കീർത്തകൻ വളരെ രസകരമായ വിഷയം അവതരിപ്പിക്കുന്നു. ആദ്യത്തെ 2 പദങ്ങളിലൂടെ പട്ടണഭിത്തിക്ക് പുറത്ത് സമ്മേളിച്ചിരിക്കുന്ന ജനാവലിയോടാണ് ഗായകൻ സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭിത്തിക്ക് പുറത്താകയാൽ അവിടെ എല്ലാ തരക്കാരും എല്ലാ ജാതിക്കാരും സമ്മേളിച്ചിരിക്കണം. പിന്നെ അവർക്ക് വേണ്ടി ഉത്തരം പറയുന്നത് ആരായിരിക്കും? നമുക്ക് ഉത്തരത്തിൻ്റെ ഗാംഭീര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ശരിയായ ഉത്തരത്തിൽ നിന്നും മനസ്സിലാക്കാം. തുടർന്ന് ഭിത്തിക്ക് പുറത്തുനിന്നും അവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ശരിയായ ഉത്തരം പറയുന്നത് മറ്റൊരു പുരോഹിതനായിരുന്നിരിക്കണം എന്ന് വേണം നമുക്ക് പദങ്ങളിൽ നിന്നും അനുമാനിക്കാൻ.
മഹത്വത്തിൻ്റെ രാജാവ്.
താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
പദങ്ങൾ നാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ദൈവസന്നിധിയിലെ യോഗ്യതയ്ക്ക് ആധാരം വ്യക്തിയുടെ സൽസ്വഭാവമാണെന്ന് ചുരുക്കി പറയാം. സങ്കീർത്തകൻ വരികളിൽ വിവരിക്കുന്ന ഗുണഗണങ്ങളിൽ ആദ്യം കളങ്കമറ്റ കൈകൾ വ്യക്തിയുടെ ആന്തരിക വിശുദ്ധിയുടെയും ഹൃദയവിശുദ്ധിയുടെയും അടയാളമാണത്. കളങ്കമറ്റ കൈകൾ. പിന്നെ പറയുന്നത് വ്യർത്ഥമായി അന്യായമായി അപരനെ വിധിക്കാത്തവൻ, സത്യം പറയുന്നവൻ, കള്ളസത്യം പറയാത്തവൻ എന്നൊക്കെയാണ്. ഇത്രയും യോഗ്യതയുണ്ടെങ്കിൽ ഒരുവന് ദേവാലയത്തിൽ പ്രവേശിക്കാനാകും, ദൈവസന്നിധി പ്രാപിക്കാനാകുമെന്ന് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. ഈ ഭാഗത്ത് ശ്രദ്ധേയമാകുന്നൊരു കാര്യം, 6-7 പദങ്ങൾ വിവരിക്കുന്നത് തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ ദൈവത്തിൻ്റെ മുഖദർശനം തേടുന്നവർ ഇവരാണ്. കമാനങ്ങളെ, കവാടങ്ങളെ, ശിരസുയർത്തുവിൻ, ഉയർന്നു നിൽക്കുവിൻ. കമാനങ്ങളെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ. അതിനാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർ നിഷ്കളങ്കമായ ജീവിതം, സത്യസന്ധമായ ജീവിതം, ഇത് രണ്ടുമുള്ളവരായിരിക്കണം. ഇവ ആർക്കും ആവശ്യമാണ്? വളരെ പൊതുവായ മാനുഷിക ഗുണഗണങ്ങൾ തന്നെയാണ് സങ്കീർത്തകൻ ഇവിടെ പരാമർശിക്കുന്നത്. അതായത് ദൈവസന്നിധി പ്രാപിക്കാൻ, ദൈവിക ഐക്യത്തിൽ ജീവിക്കാനും ദൈവസന്നിധിയിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നവൻ അടിസ്ഥാനപരമായ മാനുഷിക മേന്മകളുള്ളവരായിരിക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യാക്കോബിൻ്റെ ദൈവം യാക്കോബിനോടും അവൻ്റെ ഗോത്രത്തോടും ആവശ്യപ്പെട്ടത് ജീവൻ്റെ പൂർണ്ണമയോ ആത്മീയ പൂർണ്ണതയോ അല്ല, മറിച്ച് ഉദ്ദേശശുദ്ധിയുള്ളവരായിരിക്കുവിൻ. ദ സിൻസെറിറ്റി ഓഫ് പേർപ്പസ്, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഈ അടിസ്ഥാനപരമായ ആത്മാർത്ഥത, സത്യസന്ധത ആവശ്യമാണെന്ന് പദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. തുടർന്നും 24-ാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാന പഠനം നമുക്ക് അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.